SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം, വിജയ് ജോസഫ്. മാതൃഭൂമി.com നടത്തിയിരിക്കുന്ന ഒരു ഹ്രസ്വചിത്ര മത്സരത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു സംവിധായകൻ 1st place. അതിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ വിജയിക്ക്. ഓക്കെ, എന്തായാലും ആദ്യം തന്നെ ഒരു ആഗോളതലത്തിലാണ് ഇത്തരം ഒരു ഹ്രസ്വചിത്ര മത്സരം മാതൃഭൂമി നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ മത്സരം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് വിജയി എത്തിയത് എന്നുള്ള കാര്യം ഒന്ന് ആദ്യം പറയാമോ?
ഇത് തുളസി ഡെവലപ്പേഴ്സും മാതൃഭൂമിയും ചേർന്ന് നടത്തിയ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച പോസ്റ്റർ ഡിസൈൻ മത്സരവും അതുപോലെ തന്നെ ഹ്രസ്വചിത്ര മത്സരവും ആയിരുന്നു. അതിലുള്ള ഷോർട്ട് ഫിലിം കോൺടെസ്റ്റിലേക്കാണ് ഞാൻ എന്റെ ഷോർട്ട് ഫിലിം അയച്ചത്. അപ്പൊ അതൊരു ലഹരിക്കെതിരെയുള്ള മാതൃഭൂമി ഓർഗനൈസ് ചെയ്ത ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ.
ഓക്കെ, അപ്പോൾ വിജയുടെ ചിത്രം എന്തായിരുന്നു, അതിനയച്ച ചിത്രത്തിന്റെ പേരെന്തായിരുന്നു, അതുപോലെ എന്തായിരുന്നു ആ ചിത്രം എന്നൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ?
സിനിമയുടെ പേര് ഞങ്ങളത് 2 വർഷം മുൻപ് ആ സിനിമ ചെയ്തപ്പോ, ആ ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തപ്പോ അത് സ്മോക്കിങ്ങിനെതിരെയുള്ള ഒരു ഒരു ക്യാമ്പയിൻ മെറ്റീരിയൽ എന്ന രീതിയിലാണ് അത് ചെയ്തത്. അപ്പോ അത് നമ്മളത് ക്യാമ്പയിന് ഉപയോഗിക്കാൻ, അത് ലഹരിക്ക് എതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന രീതിയിലാണ് അത് ഡിവൈസ് ചെയ്തത്. അത് പ്രത്യേകിച്ച് ക്ലാർനെറ്റ് വായിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാനത്തെ പെർഫോമൻസിന് വേണ്ടി അദ്ദേഹം ഒരു ചാപ്പലിലേക്ക് പോകണം, അദ്ദേഹത്തിന് ഇനി ക്ലാർനെറ്റ് വായിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി അദ്ദേഹം തന്റെ ഒരാളുടെ ഒരു സിംഗിൾ പെർഫോമൻസിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് വായിക്കാൻ പറ്റുന്നില്ല, ഇതെല്ലാം അദ്ദേഹത്തിന് മനസ്സിൽ അറിയാൻ വരുന്നത് വായിക്കാൻ പറ്റില്ലെന്ന്. അദ്ദേഹം അത് ക്ലാർനെറ്റ് കുരിശ് രൂപത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം തിരിച്ചു നടക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തീമാണ്. അത് സിഗരറ്റ് കുട്ടി കാണിക്കാതെ നമ്മൾ സിഗരറ്റിന്റെ ആ ഒരു മെസ്സേജിന്റെ മെസ്സേജ് എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആലോചിച്ചതാണ്. അത് നമ്മളൊരിക്കലും ഒരു സിഗരറ്റ് ബട്ടോ ഒരു സിഗരറ്റോ ഒന്നും കാണിച്ചിട്ടില്ല. അത് കാണിക്കാതെ അതിന്റെ ഒരു മെസ്സേജ് എത്രയെങ്കിലും എഫക്റ്റീവായിട്ട് നമ്മൾ ഇമോഷണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ച ഒരു ശ്രമമായിരുന്നു അത്, ചെറിയൊരു ശ്രമം.
ഓക്കെ, അതായത് സിഗരറ്റ് കാണിക്കാതെ തന്നെ പുകയിലകൾ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കാണിക്കാതെ പുകയിലക്കെതിരെയുള്ള ഒരു സന്ദേശം, അതായിരുന്നു ഉദ്ദേശിച്ചത്.
അതാണ് നമ്മൾ പുകയിലക്കെതിരെയുള്ള അതിന്റെ ഒരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ട്. ഒരു ഒരു ആ ഇമോഷണൽ കണ്ടന്റ് നമുക്ക് എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും? അതിപ്പോ നമ്മള് സിഗരറ്റ് ബട്ടും സിഗരറ്റും കാണിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി അനവധി പരസ്യങ്ങളുണ്ട്. അപ്പൊ അത്തരം ക്ലീഷകൾ ചെന്ന് പെടാതെ നമ്മള് എങ്ങനെയാണ് ഇപ്പുറത്ത് നിന്ന് അതിനെ നോക്കി കാണാൻ പറ്റുന്നത്, ഈ ഇത് രണ്ടും കാണിക്കാതെ പക്ഷെ ഇതിന്റെ ഒരു ഇമ്പാക്ട് എത്രയും
അത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി, അവർ ഷോർട്ട് ഫിലിം കാണുന്നില്ല, കാണാത്ത ശ്രോതാക്കളുണ്ട്, അവർക്ക് വേണ്ടി എങ്ങനെയാണ് അത് ഫലപ്രദമായി എടുത്തത്, അല്ലെങ്കിൽ ആ സന്ദേശം നൽകിയത് സിഗരറ്റ് കാണിക്കാതെ?
അതെ, നമ്മുടെ ജീവിതത്തിന് ഒരു താളമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ താളം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിന്റെ താളമാണ്, ബ്രത്താണ് നമ്മുടെ താളം. നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിലുള്ള ഒരു താളമാണ്. ആ താളം നഷ്ടപ്പെടുകയാണ് നമ്മൾ പുകവലിയിൽ സിഗരറ്റ് സ്മോക്കിങ്ങിലൂടെ സംഭവിക്കുന്നത്. നമ്മൾ ആ താളം നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് ആ താളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന്റെ കഥയിലൂടെ, ഒരു മനുഷ്യന്റെ ചെറിയ ചില വിഷ്വൽസിലൂടെ നമ്മൾ അത് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ശ്വാസത്തിന്റെ താളം നഷ്ടപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഇപ്പൊ സിഗരറ്റ് വലിയ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സംഗീതാത്മകത നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ അതിലൂടെ റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സിഗരറ്റ് പോലെയും കാണിക്കാതെ നമ്മള് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ സംഗീതാത്മകതയാണ് പറയുന്നത്.
ഓക്കെ, ആ സംഗീതാത്മകതയാണ് ക്ലാർനെറ്റിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഷോർട്ട് ഫിലിം കണ്ടതാണെങ്കിൽ പോലും കാണാത്തവർക്ക് വേണ്ടി ഇതിൽ ഡയലോഗുകൾ ഒന്നുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷാ ചിത്രം എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു ചിത്രം നിങ്ങൾ രൂപപ്പെടുത്തി എടുത്തത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുത്തത്, അങ്ങനെ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? കാരണം വളരെ മനോഹരമായ വളരെ കുറച്ച് വിഷ്വൽസ് മാത്രമുള്ള 2.5 മിനിറ്റ് മാത്രമേ ഉള്ളൂ തോന്നല്ലേ?
ചെറിയ
2.5 മിനിറ്റ് മാത്രമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണിത് ചിത്രം തയ്യാറാക്കി എടുത്തതെന്ന കാര്യം ഒന്ന് വിശദീകരിക്കാമോ?
ഞങ്ങള് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ക്യാൻബറയിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഈ സിനിമ എടുക്കുന്ന സിനിമയും
നാടകത്തിനോടെ
കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ശ്രീജിത്ത്, നിതിൻ, യദു, അങ്ങനെ അരുണ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പം ഒരാളല്ലെങ്കിൽ മറ്റൊരാളിങ്ങനെ പല രീതിയിൽ, ചിലർ നാടകം ചെയ്യും, ചിലർ സിനിമ ചെയ്യും, ചിലവർ സ്കിറ്റ് ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പല ഏരിയയിലുള്ള ആളുകളുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോന്നിന്റെ ഭാഗമായിട്ട് നമ്മള് ചിലപ്പോൾ ചില ഫെസ്റ്റിവൽസിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ചിലപ്പോൾ ചില കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വശം നമ്മളിങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ക്യാമ്പയിന്റെ ഒരു ചെറിയ ഏരിയയിൽ നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നമുക്കൊരു സ്മോക്കിങ് ഒരു സാധനം ചെയ്താലും നമ്മളിങ്ങനെ ഒരാലോചന വന്നപ്പോൾ ശ്രീജിത്തോട്ട് ഷെയർ ചെയ്തു, ഇതും അരുണായിട്ടൊക്കെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും അവർ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് വേണ്ടത് അതിനൊരു ഒരു ഒരു പള്ളി ആവശ്യമായിട്ട് വന്നു. നമ്മൾ ഒരു അപ്പൊ നമ്മൾ കേന്ദ്രത്തിന്റെ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ പ്രീസ്റ്റിനെ കോണ്ടാക്ട് ചെയ്തു, എന്നിട്ട് പള്ളിയിൽ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ പള്ളിയിലെ ആളുകൾ തീരെ ഇല്ലാതിരിക്കുന്ന സമയം നോക്കി സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രീസ്റ്റ് ആ സമയത്ത് നമ്മളത് അപ്പൊ എന്റെ ഇടയ്ക്ക് ആളുകൾ വന്ന് കയറുന്ന കുറെ വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എഡിറ്റ് ചെയ്തപ്പോ കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. ഒരു ഒരു മൊത്തം ഒരു 5 മണിക്കൂറോളം നമ്മൾ ഷൂട്ട് ചെയ്തു ഈ 2 മണിക്ക് 2 മിനിറ്റിന് വേണ്ടി. ഒരു ഒരു 1 മണി മുതൽ ഏകദേശം ഒരു 5 മണി വരെയൊക്കെ നമ്മൾ ഒരു 1 മണി അല്ല, അതിന് മുമ്പ് 12 മണി തൊട്ട് 5 മണി വരെയൊക്കെ ഒരു 9 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പൊ ഇടയ്ക്ക് പലപ്പോഴും ആളുകൾ കയറുക നമ്മൾ ഷൂട്ട് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അപ്പൊ മൊത്തത്തിലൊരു ഒരു ടീം എഫേർട്ട് ആയിരുന്നു ഈ ഈ സാധനം.
അല്ല, ഒരുപക്ഷെ നമ്മുടെ പുതിയ ശ്രോതാക്കൾക്ക് അറിയാത്തൊരു കാര്യമുണ്ടായിരിക്കും, 2 or 2.5 വർഷം മുമ്പ് വിജയമായി ഇതുപോലെ ഒന്ന് സംസാരിച്ചിരുന്നു. അന്ന് മനോരമ യുവ നടത്തിയ ഒരു മൊബൈൽ ഫോൺ ചിത്ര മത്സരത്തിൽ, ഹ്രസ്വചിത്ര മത്സരത്തിൽ വിജയ് 1st നേടിയിരുന്നു. അന്ന് അന്ന് മൊബൈൽ ഫോണിലായിരുന്നു അത് ഷൂട്ട് ചെയ്തെന്നുള്ള കാര്യം. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെയാണോ ഈ ചിത്രവും?
അല്ലല്ലോ, ഇത് സാധാരണ നമ്മള് കാനഡയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്ത് എഡിറ്റിങ്ങിന് ശേഷം നമുക്ക് കളർ കറക്ഷനിലും അതിന്റെ സൗണ്ടിലൊക്കെ കുറച്ച് ഇഷ്യൂസ് അതിനകത്തുണ്ട്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. പലപ്പോഴും നമുക്കത് ഇപ്പം അതൊരു പൂർണ്ണമായിട്ട് ഒരു കംപ്ലീറ്റ് പെർഫെക്ഷനിലേക്ക് വരുന്നതിന് മുമ്പാണ് നമ്മൾ കോമ്പറ്റീഷൻ അയച്ചത്. പക്ഷെ അത് ഈവൻ അത് ഞങ്ങൾ ലങ് ഫൗണ്ടേഷനെ കാണിച്ചിരുന്നു. അപ്പൊ ലങ് ഫൗണ്ടേഷനെ കാണിച്ചപ്പോഴത്തേക്ക് അവർക്കത് അക്സെപ്റ്റബിൾ ഫോമായിട്ട് തോന്നി. അവരത് അവരുടെ ഫേസ്ബുക്കിലും അവരുടെ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തു. അപ്പം നമ്മുടെ ക്യാമ്പയിൻ മെറ്റീരിയൽ എന്ന രീതിയിൽ ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ ഉണ്ടായി.
ഓക്കെ വിജയ്, എന്തായാലും അവസാനമായ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ 2 തവണയായിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയ മത്സരങ്ങളിൽ, ഷോർട്ട് ഫിലിം മത്സരങ്ങളിൽ ഒരു ഓസ്ട്രേലിയൻ മലയാളി വിജയിയായിരിക്കുന്നു 1st എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന്, കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നപ്പോൾ വിജയ് തന്നെ പറയുകയുണ്ടായി, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ വലിയ ചിത്രങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുമോ?
ഉറപ്പായിട്ടും ഡിജു, ഇപ്പം ഞങ്ങൾ അതിനോട് കുറിച്ചുള്ള സജീവമായ ഒരു ചർച്ചയിലാണ്. അതായത് കുറച്ചുകൂടെ ലെങ്തിയർ ആയിട്ടുള്ള 30-35 ഫിലിംസ് അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയ മലയാളികളുടെ ജീവിതത്തിൽ തന്നെയുള്ള നമ്മൾ ക്ലീഷയെ നമ്മളിതുവരെ കണ്ട് വന്നിട്ടുള്ള ഇത്തിരി കണ്ട് ചിരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ വളരെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല ഫിലിമുകളും ഞങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഫണ്ട് ഒരു വലിയ റെസ്ട്രിക്ഷൻ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഓസ്ട്രേലിയയിൽ ഇവിടെ താമസിക്കും. പക്ഷെ ഞങ്ങൾ സജീവമായിട്ടുള്ള ചർച്ചയിലാണ്. ഒരു 30-35 മിനിറ്റ്സിന്റെയും അതിനുപരി ഒരു 75 സീൻസ് ഉള്ള ഒരു 1.5 സിനിമകളിലേക്കുള്ള ഒരു ഒരു യാത്രയിലാണ്. അത് പല കൺസ്ട്രെയിൻസും ഉണ്ട്, പക്ഷെ എത്രമാത്രം ഞങ്ങൾക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. പക്ഷെ എന്നാലും വി ആർ ഓൺ ദ പ്രോസസ് ആക്ച്വലി.
തീർച്ചയായും അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും നന്ദി വിജയ് ജോസഫ്.
താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഡിജി ഫോർ ദിസ്. താങ്ക് യു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.